بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الله ഇന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ചും അവൻ വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കിയും മുത്തഖികളായി മുവഹ്ഹിദുകളായി ജീവിതം നയിക്കണം എന്ന് എന്നോടും നിങ്ങളോടും ആമുഖമായി വസീയത്ത് ചെയ്തു. സഫ് പൂർത്തീകരിച്ചിരിക്കണല്ല. സൂറത്തുൽ അൻഫാലിലെ 25-ാമത്തെ ആയത്തിൽ وَاتَّقُوا فِتْنَةً لَّا تُصِيبَنَّ الَّذِينَ ظَلَمُوا مِنكُمْ خَاصَّةً وَاعْلَمُوا أَنَّ اللَّهَ شَدِيدُ الْعِقَابِ. നിങ്ങൾ ഫിത്നയെ സൂക്ഷിക്കണം. ഒരിക്കലും നിങ്ങളിൽ ളുൽമ പ്രവർത്തിക്കുന്ന അനീതി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മാത്രമായി ഫിത്നകൾ ബാധിക്കുകയില്ല, അതിന്റെ അനന്തരഫലം ബാധിക്കുകയില്ല. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, തീർച്ചയായും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ഒരു ഫിത്ന ഒരു നാട്ടിൽ വരുമ്പോൾ, അള്ളാഹുവിന്റെ ശിക്ഷ ഒരു നാട്ടിലിറങ്ങുമ്പോൾ തെറ്റ് ചെയ്തവർക്ക് മാത്രമായിട്ടല്ല, നന്മ ചെയ്യുന്നവരും മുഅ്മിനുകളും അതിൽ ഉൾപ്പെടാനും അവരും അതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കാനും സാധ്യതയുണ്ട്. അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് സൂറത്തുൽ അൻഫാൽ 25-ാമത്തെ ആയത്തിൽ കാണാം. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജൂ. വലിയ ശിക്ഷ നൽകുന്നതിന് മുമ്പ്, പാടയെ നാശം നൽകുന്നതിന് മുമ്പ് ചെറിയ ശിക്ഷകൾ അവൻ നിങ്ങളെ ആസ്വദിപ്പിക്കും. നിങ്ങൾ തിരിച്ചുവരാ, നമുക്ക് ദീനിലേക്ക് തിരിച്ചുവരാനും ഹറാമുകൾ വർജിക്കാനും അള്ളാഹുവിന്റെ ഇഷ്ടത്തിലേക്ക് മടങ്ങാനും നമ്മുടെ പോരായ്മകൾ പരിഹരിക്കാനും ഒക്കെ അള്ളാഹു അവസരം തരും. എങ്ങനെ? ചെറിയ ചെറിയ ശിക്ഷകൾ, ഒട്ടാകെയുള്ള നാശം തരാതെ ചെറിയ ചെറിയ നാശങ്ങൾ തന്നുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചുവരാനുള്ള ഒരു അവസരം അള്ളാഹു നൽകും. ഇത് മിക്ക വെള്ളിയാഴ്ചയും നമ്മൾ ശുഭസംസ്കാരത്തിനും മറ്റും കേൾക്കാറുള്ളതാണ്. സൈനബ ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി. അവരൊരിക്കൽ നബിയോട് ചോദിച്ചു, അന്നുഹ്ലിക്കു വഫീന സാലിഹൂൻ, ഞങ്ങൾക്ക് ദുനിയാവിൽ നാശമേറ്റുവാങ്ങേണ്ടി വരുമോ? ഞങ്ങളിൽ നല്ലവരുണ്ടല്ലോ, സാലിഹുകളായ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ജീവിക്കുന്നുണ്ട്, അപ്പൊ ഞങ്ങളും ദുനിയാവിൽ അള്ളാഹു നശിപ്പിക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടാനിടയുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ. ഇദാ കസറൽ ഹബ്സ്, ചീത്തയാളുകൾ പെരുകുമ്പോൾ, തിന്മയുടെ ആളുകൾ, മോശക്കാരായ ആളുകൾ നാട്ടിൽ വർദ്ധിക്കുമ്പോൾ, സാലിഹുകൾ ഉണ്ടെങ്കിലും അവർ അള്ളാഹു ഈ ദുനിയാവിലേക്ക് നൽകുന്ന കെടുതികളിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് സഹീഹ് ബുഖാരി സഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന മുത്തഫഖുൻ അലൈഹി ഹദീസിൽ കാണാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണിയാലൊടുങ്ങാത്തതാണ്. അതിലേറ്റവും നിർണായകമായതും അനിവാര്യമായതുമാണ് അവന്റെ അരികിൽ നിന്നുള്ള മഴ വർഷം. وهو الذي ينزل الغيث من بعد ما قنطوا وينشر رحمته وهو الولي الحميد. അവൻ നിരാശപ്പെട്ടതിനു ശേഷം അവർക്ക് മഴ ചൊരിഞ്ഞു കൊടുത്തവനാണ്. അവൻ അവന്റെ കാരുണ്യം എല്ലായിടത്തും പടർത്തുന്നു. അവൻ രക്ഷ നൽകുന്നവനും സ്തുതി അർഹിക്കുന്നവനുമാണ്. അപ്പൊ അള്ളാഹു മഴയില്ലാതെ വിഷമിച്ച് വരണ്ട ഭൂമിയിൽ അള്ളാഹുവോട് യാചിക്കുന്ന ആളുകൾക്ക് ധാരാളമായി മഴ നൽകുന്നവനാണ്. അവന്റെ കാരുണ്യം എല്ലാ നാട്ടിലും അവൻ പ്രസരിപ്പിക്കും. ഒരിടത്ത് മാത്രം എല്ലാവർക്കും അവൻ ധാരാളമായി അവന്റെ കാരുണ്യം പരത്തുന്നു. അവൻ രക്ഷാധികാരിയും സ്തുത്യർഹനുമാണ്. അല്ലാഹുല്ലദി യുർസിലു റിയാഹ, അതേപ്രകാരം അള്ളാഹു കാറ്റിനെ അയക്കും. ഫതുസീറു സഹാബൻ, ആ കാറ്റ് മഴമേഘങ്ങളെ ഇളക്കിവിടും. ഫയബ്സുതുഹു ഫിസ്സമാഇ കൈഫയശാ, അള്ളാഹു ഉദ്ദേശിച്ച പ്രകാരം ആ കാറ്റു മുഖേന മേഘങ്ങളെ എല്ലാ നാട്ടിലും അവൻ വ്യാപിപ്പിക്കും. വയജാലുഹു കിസഫൻ ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലിഹി, ആ മേഘങ്ങളെ അവൻ കഷ്ണം കഷ്ണങ്ങളാക്കി മാറ്റും. അതിനിടയിലൂടെ മഴ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിനിടയിലൂടെ മഴ പുറത്തു വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഫഇദാ അസാബ ബിഹി മൻ യശാഉ മിൻ ഇബാദി, അല്ലാഹുവിന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആ മഴ വന്നു പതിക്കുമ്പോൾ, ഇദാഹും യസ്തബ്ശിറൂൻ, അവരതാ സന്തോഷിക്കുന്നു. വഇൻ കാനു മിൻ ഖബ്ലി അൻ യുനസ്സല അലൈഹിം മിൻ ഖബ്ലിഹി ലമുബ്ലിസീൻ, ഈ മഴ ചൊരിയപ്പെടുന്നതിന് മുമ്പ് അവർ അങ്ങേയറ്റം നിരാശയിലായിരുന്നു. മഴ വർഷിക്കപ്പെടുന്നതിന് മുമ്പ് അവർ നിരാശയിലായിരുന്നു, വിഷമത്തിലായിരുന്നു. ആ സമയത്താണ് അള്ളാഹു മഴ കൊടുത്തത്, അവർ സന്തോഷിക്കുന്നവരായത്. ആദ്യത്തെ ആയത്ത് സൂറത്തു ഷൂറയിൽ 28-ാമത്തെ ആയത്ത്. ഇപ്പോൾ ഞാൻ ഓതി കേൾപ്പിച്ച രണ്ടായത്തുകൾ സൂറത്തു റൂമിലെ 48-49 ആയത്തുകൾ. ഫലമ്മാ റഔഹു ആരിദം മുസ്തഖ്ബില ഔദിയതിഹിം ഖാലൂ ഹാദാ ആരിദും മുൻസിറുനാ ബൽ ഹുവ മസ്തഅജൽതും ബി റീഹുൻ ഫിഹാ അദാബുൻ അലീം, ഈ അനുഗ്രഹമായ മഴ തന്നെ ചില സന്ദർഭങ്ങളിൽ, പ്രത്യേകിച്ചും സമൂഹത്തിൽ തിന്മകൾ പെരുകുമ്പോൾ, അവർക്ക് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള കോപമായും ശാപമായും അത് വന്നിറങ്ങും. അവർക്ക് വിഷമമുണ്ടാകും, കെടുതികൾ ഉണ്ടാക്കും, അതിൽ നാശം വിതയ്ക്കുന്ന കാട്ടുകൾ ഉണ്ടാകും. അള്ളാഹു ഒരു ദൂതനായിട്ട് അവരിൽ ശിക്ഷ ഏൽപ്പിച്ചുകൊണ്ടായിരിക്കും കാട്ടിനെ അള്ളാഹു അയക്കുന്നത്. മേഘങ്ങളെ തള്ളിവിട്ട് മഴ പെയ്യിക്കുക എന്നത് മാത്രമാകില്ല. ഫലമ്മാ റഔഹു ആരിവ, മഴമേഘങ്ങളെ അവർ കാണുമ്പോൾ, മുസ്തഖ്ബിൽ ഔദിയത്തിഹിം, അവരുടെ താഴ്വാരങ്ങൾക്ക് നേരെ മേഘങ്ങൾ വരുന്നത് കാണുമ്പോൾ, കാരു അവർ പറയും, ഹാദാ ആരിവു മുംതിറുന, ഇതാ നമുക്ക് മഴ കിട്ടാൻ പോകുന്നു, അതിന് തക്കവണ്ണം മേഘം വന്നിട്ടുണ്ട്. ബൽ, എന്നാൽ അതല്ല കാര്യം, അവർ വിചാരിച്ചതുപോലെ അവർക്ക് അനുഗ്രഹത്തിന്റെ മഴയുമായിട്ടല്ല ആ മേഘം വന്നിരിക്കുന്നത്. ബൽ ഹുവ മസ്തഅജൽ തുംബി, അത് അവർ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ധൃതി കൂട്ടുക എന്ന് പറഞ്ഞാൽ, തിരക്ക് കൂട്ടുക എന്ന് പറഞ്ഞാൽ, അവരോട് നന്മ ചെയ്യാൻ പറയുമ്പോൾ, ഹറാമുകൾ വിടിയാൻ പറയുമ്പോൾ, നമസ്കരിക്കാൻ പറയുമ്പോൾ, നോമ്പെടുക്കാനും സക്കാത്ത് കൊടുക്കാനും നന്മയിൽ ജീവിക്കാനും പറയുമ്പോൾ, മാതാപിതാക്കളെ പരിഗണിക്കണം, ശ്രദ്ധിക്കണം, അതേപോലെ കള്ളുകുടിക്കരുത്, വ്യഭിചരിക്കരുത്, പലിശ വാങ്ങരുത്, ഇങ്ങനെ ഹറാമുകളെല്ലാം വർജിക്കണം, ഏറ്റവും ആദ്യമായി അള്ളാഹുവെ മാത്രമേ ആരാധിക്കാവൂ, നിങ്ങൾ മഖ്ബറകളുടെ മുന്നിൽ, ജാറങ്ങളുടെ മുന്നിൽ കുമ്പിടരുത്, മരണപ്പെട്ടുപോയവരെ നിങ്ങൾ വിളിച്ച് തേടരുത്, അങ്ങനെ ഏതെല്ലാം കൽപ്പനകൾ അള്ളാഹു നൽകിയിട്ടുണ്ടോ കിതാബുകളിലൂടെ, റസൂലുകളിലൂടെ, റസൂലുമാരിലൂടെ, അത് നൽകുമ്പോൾ അവർ പറയും, ഇല്ലെങ്കിൽ ഞങ്ങളിതൊന്നും പാലിച്ചിട്ടില്ലെങ്കിലോ. അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷ ദുനിയാവിലും ഉണ്ടാകും, ആഖിറത്തിലും ഉണ്ടാകും. അപ്പോൾ അവർ ചോദിക്കും, എന്നാൽ ആ ശിക്ഷ ഒന്ന് കാണട്ടെ, നിങ്ങളല്ലേ പറയുന്നത് ഞങ്ങളിങ്ങനെ തോന്നിയതുപോലെ ജീവിച്ചാൽ അള്ളാഹുവിന്റെ ശിക്ഷ വരും, എന്നാൽ അള്ളാഹുവിന്റെ ആ ശിക്ഷ വരട്ടെ എന്ന് നിങ്ങൾ ധൃതി കാണിച്ചുകൊണ്ടിരിക്കുന്ന ശിക്ഷയാണ് നിങ്ങളുടെ താഴ്വരകൾക്കും ഇത് മേഘങ്ങളായി ഇപ്പോൾ നിൽക്കുന്നത്. ആ മേഘങ്ങളെ തെളിച്ചുകൊണ്ടുവന്ന കാറ്റ് അതിനകത്ത് വേദനയേറിയ ശിക്ഷയുണ്ട്. രണ്ട് നിലക്ക് ഇത്തരം അനുഭവം ഉണ്ടാവും. മുഅ്മിനുകൾക്ക് ഇത് പരീക്ഷണമായിരിക്കും, കാഫിറുകൾക്ക് ഇത് ശിക്ഷയായിരിക്കും. അള്ളാഹു നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും വിഷമങ്ങളും നമ്മളൊരു പരീക്ഷണമായി നിലനിർത്തുകയും അതിൽ ക്ഷമ പാലിക്കുകയും അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ മാത്രം പ്രതികരിക്കുകയും ചെയ്യുക വഴി അള്ളാഹു പരലോകത്ത് നമുക്ക് ഇതിൽ അനുഭവിക്കുന്നതിന് നമുക്കും നമ്മുടെ സഹോദരങ്ങൾക്കും അത്യുന്നതമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇത് മുഖേന നമ്മൾ അനുഭവിക്കുന്ന വിഷമതകൾക്ക് പകരമായി നമ്മളുടെ പാപങ്ങൾ അഖിലവും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ.
ഒരിക്കലും നിഷേധം കാരണം ശിക്ഷിക്കാനും നശിപ്പിക്കാനുമായി അയക്കപ്പെടുന്ന മഴമേഘങ്ങൾ ഒരിക്കലും നമ്മുടെ നാടിനെ ലാക്കാക്കി വരാതിരിക്കട്ടെ. സഹീഹ് ബുഖാരിയും സഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ റആ ഗൈമൻ ഔ റീഹൻ ഉരിഫ ദാലിക ഫീ വജ്ഹി. ഒരു കാറ്റോ ഒരു മേഘമോ കണ്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് അത് തെളിയും, അതിന്റെ അടയാളം കാണാൻ പറ്റും. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹിയുടെ മുഖത്ത് ചില ഭാവമാറ്റങ്ങൾ വരും. മറ്റൊരു റിപ്പോർട്ടുള്ളത് ഫതഗയ്യറ വജ്ഹു, അദ്ദേഹത്തിന്റെ മുഖം മാറുമെന്നാണ്. فقالت عائشة عائشة رضي الله عنها جودت يا رسول الله الناس إذا رأوا الغيم فرحوا رجاء أن يكون فيه مطر. സാധാരണ ആളുകൾ മഴമേഘങ്ങൾ കാണുമ്പോൾ സന്തോഷിക്കും, മഴ വരാൻ പോകുന്നുണ്ടല്ലോ എന്ന പ്രതീക്ഷയിൽ അവർ സന്തോഷിക്കുകയാണ് പതിവ്. വഅറാക ഇദ റഅയ്തഹു അറഫ്തു ഫീ വജ്ഹിക അൽകറാഹിയ. എന്നാൽ ഞാൻ താങ്കളെ കണ്ടപ്പോൾ താങ്കളിൽ ഒരു വെറുപ്പാണല്ലോ കാണുന്നത്, മഴ വരുന്നതിൽ താങ്കളുടെ മുഖത്തൊരു ദുസ്സഹമായ അവസ്ഥയാണല്ലോ ഞാൻ കാണുന്നത്, എന്താണ് റസൂലേ എന്ന് ആയിഷ ബീവി ചോദിച്ചു റളിയല്ലാഹു അൻഹ. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ആയിഷ, ഓ ആയിഷ, മാ യഅ്മനുനി അൻ യകൂന ഫീഹി അദാബ്, ഈ മേഘത്തിലെങ്ങാനും അല്ലാഹുവിന്റെ ശിക്ഷയുണ്ടാകുമോ എന്ന കാര്യത്തിൽ ഞാൻ നിർഭയനല്ല. ഒരുപക്ഷെ ഈ മേഘത്തിൽ ശിക്ഷയുണ്ടെങ്കിലോ, അതാണെന്റെ പേടി. ഈ മേഘം അനുഗ്രഹമായിട്ട് വർഷിക്കണമെന്നാണ് എന്റെ ആഗ്രഹം, ശിക്ഷയുണ്ടാകുമോ എന്ന് പേടി എനിക്കുണ്ട്. എന്നിട്ട് നബി പറഞ്ഞു, വഖദ് ഉദ്ദിബ ഖൗമും ബിരീഹ്, എത്രയോ ജനതകൾ ഇത്തരം കാറ്റ് വന്ന് നേരത്തെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ള ആയത്തുകൾ ഓതിക്കേൽപ്പിച്ചു, അമ്മാ ആദുൻ ഫൗലികൂ ബിരീഹിൻ സർഫറിൻ ആതിയ. ആദ് ജനത തുടർച്ചയായി വന്ന നാശകാരിയായ കാറ്റ് കൊണ്ട് അവർ നശിപ്പിക്കപ്പെട്ടു. സഖറഹ അലൈഹിം സബ ലയാലിൻ വസമാനിയത അയ്യാമിൻ ഹുസൂമ, തുളച്ചു കയറുന്ന വിധത്തിൽ ആ കാറ്റ് എട്ട് ഏഴ് രാത്രികളും എട്ട് പകലുകളുമായി അവർ അനുഭവിക്കേണ്ടി വന്നു. എന്നിട്ട് റസൂലുള്ള മറ്റൊരു ആയത്ത് കൂടി ഓതി, ഞാൻ ആദ്യം ഒരു കേൾപ്പിച്ച ആയത്ത് ഏത്, ഹാദാ ആരിളും മുംതിറുന, ആ ശിക്ഷ കണ്ടപ്പോൾ ആദ്യ ജനത പറഞ്ഞ വർത്തമാനമാണ്, അവരുടെ താഴ്വാരങ്ങളിലേക്ക് മഴമേഘങ്ങൾ ഇങ്ങനെ കഷ്ണം കഷ്ണമായി കാറ്റ് അതിനെ ഒഴുക്കിക്കൊണ്ടുവരുമ്പോൾ അവർ പറഞ്ഞു, ഇത് ഞങ്ങൾ നമുക്ക് മഴ പെയ്യാനുള്ള മേഘമാണ്. പക്ഷെ അങ്ങനെയല്ല ഉണ്ടായത്. ആ നാടിന് മുഴുവൻ ഒരാഴ്ച കൊണ്ട് ഏഴ് രാവും എട്ട് പകലുകളുമായി അവരെ ഒന്നടങ്കം നശിപ്പിച്ചു. അതുകൊണ്ടാണ് എനിക്ക് ചില സന്ദർഭങ്ങളിൽ മഴമേഘങ്ങൾ ശക്തമായ കാറ്റുമായി വരുമ്പോൾ എന്റെ മുഖത്ത് ഭാവവ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പക്ഷേ റിപ്പോർട്ട് കാണാം, കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അസഫത്തിൽ റീഹു, ശക്തമായ കാറ്റാണ് വരുന്നത് എങ്കിൽ റസൂലുള്ളാഹി ഖാല ഇപ്രകാരം പറയുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വഖൈറ മാ ഫീഹാ, അല്ലാഹുവേ ഈ കാറ്റിന്റെ നന്മ നിന്നോട് ഞാൻ ചോദിക്കുന്നു, ഇതിനകത്തുള്ള നന്മകളും ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഈ കാറ്റ് നന്മയുടേതായിരിക്കണം, ഈ കാറ്റ് മുഖേന ഉണ്ടാകുന്ന കാര്യങ്ങളും നന്മയായിരിക്കണം, വഖൈറ മാ ഉർസിൽ തുബി, ഈ കാറ്റ് മുഖേന അയക്കപ്പെടുന്ന നന്മ അഥവാ മഴയും ഞാൻ ചോദിക്കുന്നു, വഅഊദു ബിക മിൻ ശരിഹാ വശരി മാ ഫീഹാ വശരി മാ ഉർസിൽ തുബി ഉർസിലത് ബി, ഈ കാറ്റിന്റെ ഷെറിൽ നിന്ന്, ഈ കാറ്റ് മുഖേന ഉണ്ടാകുന്ന ഷെറിൽ നിന്ന്, ഇത് അയക്കപ്പെട്ടതിനാൽ ഉണ്ടാകുന്ന ഷെറിൽ നിന്ന് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുങ്കാറ്റ് കാണുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ആയിഷ ബിബി തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ റിപ്പോർട്ടിലുമുണ്ട്, നേരത്തെ സൂചിപ്പിച്ച അതേ കാര്യം ഞാൻ ആവർത്തിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം വ്യത്യസ്തമാവുകയും, എന്തുകൊണ്ടാണ് റസൂലേ അങ്ങേക്ക് ഇങ്ങനെ സംഭവിച്ചത്, താങ്കളുടെ മുഖത്തൊരു കറാഹിയത്ത് കാണുന്നുവല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഇതൊരു പക്ഷേ ശിക്ഷയുടേതായേക്കുമോ എന്ന് റസൂലുള്ള ഭയപ്പെട്ടതായി സ്വഹീഹ് മുസ്ലിമിൽ കാണാം. കാരണം അള്ളാഹു ഈ മഴ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സൈന്യങ്ങളിൽ ഒരു സൈന്യമാണ്. ഏത് സൈന്യം? തിന്മയിൽ മുഴുകുന്ന തെളിവുകൾ ലഭിച്ചിട്ടും അതിനെ തള്ളിക്കളയുന്ന, ദുനിയാവിന്റെ ആസ്വാദനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ദീനിനെ മറന്നു കളയുന്ന ആളുകൾക്ക് ശിക്ഷ നൽകാനായി പല സൈന്യങ്ങളെ അള്ളാഹു അയക്കും, അതിൽ മലക്കുകളെ അയക്കും. ആ കൂട്ടത്തിൽ അള്ളാഹു മഴയെയും അയക്കും. മഴ അള്ളാഹുവിന്റെ സൈന്യത്തിൽപ്പെട്ട ഒരു സൈന്യമാണ്. സൂറത്തുൽ ഫുർഖാൻ 40-ാമത്തെ ആയത്തിൽ കാണാം, വലഖദ് അതൗ അലൽ ഖറിയ അല്ലതി ഉംതിറത് മതറസ്തൗ, ആ മോശമായ മഴ, ചൊരിയപ്പെട്ട മഴ വർഷിക്കപ്പെട്ട നാട്ടിലൂടെ അവർ കടന്നു വന്നിട്ടുണ്ടല്ലോ. അഫലം യകൂനു യറൗനഹ, അപ്പോൾ അവരത് മനസ്സിലാക്കിയിരുന്നില്ലേ, ബൽ ഖാനു ലാ യർജൂന നുശൂറ, മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. അവരൊരുപാട് നേരത്തെ മഴ പെയ്ത് നശിച്ചുപോയ നാട്ടിലൂടെയൊക്കെ നടന്നു വന്ന ആളുകളാണ് നിഷേധികൾ. എന്നിട്ടും അവരുടെ നാട്ടിൽ മഴ വരുമ്പോൾ തങ്ങൾക്കും അങ്ങനെ സംഭവിക്കുമോ എന്ന് അവർ ഒരിക്കലും ചിന്തിക്കുന്നില്ല എന്ന് സൂറത്തുൽ ഫുർഖാനിൽ 40-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾക്കറിയാമോ സബ എന്ന് പറയുന്ന ഒരു നാട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സുലൈമാൻ അലൈഹിസ്സലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ സബയിലെ രാജ്ഞിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ നാടിന്റെ പ്രത്യേകത ഖുർആൻ പറഞ്ഞു, ബൽദത്തുൻ തയ്യിബ, നല്ല നാട്. ആ നാടിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. നല്ല കൃഷിയുണ്ട്, ഹരിതാഭമായ ഒരു നാട്, നല്ല ശുദ്ധജലമുണ്ട്, അരുവികളുണ്ട്, ആര് കാണുന്നവരൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നാട്. ഇപ്പൊ നമ്മുടെ കേരളത്തെ കുറിച്ച് പലരും പറയാറുണ്ടല്ലോ എത്ര നല്ല നാട്. ഖുർആൻ പറയാണ് ബൽദത്തുൻ തയ്യിബ, നല്ല നാട്. ആ കൂട്ടത്തിൽ ഖുർആൻ ഒരു കാര്യം കൂടി പറഞ്ഞു, റബ്ബുൻ ഗഫൂർ, എല്ലാം പൊറുക്കുന്ന റബ്ബ്. പക്ഷെ അത് ആ നാട്ടുകാരും പറഞ്ഞു, നല്ല നാടാണ്, എല്ലാം മാപ്പാക്കുന്ന റബ്ബാണ് അവർക്ക് ആ നാട് കൊടുത്തത്. അവർ തിന്മകളിൽ ജീവിക്കുന്നു, അവർക്ക് വേണമെങ്കിൽ ആ തിന്മകൾ വർദ്ധിച്ച് നല്ലവരായി മാപ്പ് നൽകുന്നവനായ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാമായിരുന്നു. പക്ഷേ അവർക്ക് അത്തരം ദഅവത്ത് ലഭിച്ചിട്ടും അവർക്ക് സ്വീകരിച്ചില്ല. പൊറുക്കുന്നവനായ റബ്ബായിരുന്നിട്ടും ആ നല്ല നാട്ടുകാർക്ക് മോശമായ ഒരു നാടിനെ കാണേണ്ടി വന്നു. അവിടെയുള്ള നല്ല ചെടികൾക്ക് പകരം മുൾച്ചെടികൾ നൽകി, നല്ല പഴങ്ങൾക്ക് പകരം കയ്പുള്ള പഴങ്ങൾ നൽകി. അങ്ങനെയുള്ള ഒരു അവസ്ഥ, ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയതൻ ജന്നതാൻ അൻ യമീനിൻ വശിമാൽ. തീർച്ചയായും സബഅ് നാട്ടുകാർക്ക് അവരുടെ താമസ സ്ഥലത്ത് തന്നെ ഒരു തെളിവുണ്ടായിരുന്നു, ഒരു ദൃഷ്ടാന്തമുണ്ടായിരുന്നു. അവരുടെ വലത്തും ഇടത്തുമായി രണ്ട് മനോഹരമായ തോട്ടങ്ങൾ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ റിസ്ക്കിൽ നിന്ന് ഭുജിച്ചുകൊള്ളണം, നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളണം, അതോടൊപ്പം നിങ്ങൾ നന്ദി കാണിക്കണം. നമ്മൾ എന്ത് ചെയ്യും? ഒന്നാമത്തത് ചെയ്യും, രണ്ടാമത്തത് ചെയ്യില്ല. എന്താണ്? അള്ളാഹു തന്നതൊക്കെ നമ്മൾ ആസ്വദിക്കും. ഈ പ്രപഞ്ചത്തെ നമ്മൾ ആസ്വദിച്ചു, അള്ളാഹു നൽകിയതൊക്കെ നമ്മൾ എടുത്തു. പക്ഷെ നന്ദി കാണിക്കാൻ നമ്മൾ തയ്യാറായില്ല, നമ്മൾ നന്ദി കേട് കാണിക്കുന്നു. ആരാണ് ഈ അനുഗ്രഹങ്ങൾ നൽകിയത്? ഇത്രയും നല്ല ഒരു നാട് നമുക്ക് വേണ്ടി സംവിധാനിച്ചത് ആരാണ്? ഈ നാട്ടിലെ ഉപജീവനങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് ആരോഗ്യവും അനുഗ്രഹവും വർദ്ധിച്ചത് ആരാണ്? അത് ചിന്തിക്കാൻ നമുക്ക് നേരമില്ല. റബ്ബിനെ കുറിച്ച് ചർച്ചയില്ല. റബ്ബിഷ്ടമില്ലാത്ത കാര്യങ്ങളിലാണ് അതിന്റെ ജീവിതം. റബ്ബിഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് ചർച്ച. പലപ്പോഴും ഹറാമുകളും തോതിവാസങ്ങളുമാണ്. അങ്ങനെ ഒരിക്കലും അവർ വഷ്കുറൂലഹു, റബ്ബിന് നന്ദി കാണിക്കണമെന്ന് അല്ലാഹു കൽപ്പിച്ചു, അവരത് പാലിച്ചില്ല. എന്നിട്ടുള്ള പറയാ, ബൽദത്തുൻ തയ്യിബ വറബ്ബുൻ ഗഫൂർ, എത്ര മനോഹരമായ ഒരു നാട്, എല്ലാം പൊറുക്കുന്നവനായ റബ്ബ്. പക്ഷേ അവർ മുഖം തിരിച്ചു, അവർ റബ്ബിന്റെ കൽപ്പനകൾ കേട്ടില്ല, നന്ദി കാണിക്കാൻ അവർ തയ്യാറായില്ല. ആ നാട്ടിലെ അണക്കെട്ടിന്റെ ഒഴുക്ക് അത് പൊട്ടിച്ച് അള്ളാഹു അവരിലേക്ക് അയച്ചു. വബദ്ദൽനാഹും ബിജന്നതൈഹിം ജന്നതൈനി ദവാതൈ ഉകുലിൻ ഹംസിൻ ഉകുലിൻ ഹംസിൻ വാസ്ലിൻ വശൈഇൻ മിൻ സിദ്രിൻ ഖലീൽ. അണക്കെട്ടിൽ നിന്നുള്ള ജലപ്രവാഹം, അണക്കെട്ട് പൊട്ടി ആ ജലപ്രവാഹം അവരിലേക്ക് നാം അയച്ചു. അവരുടെ ആ രണ്ട് നല്ല തോട്ടങ്ങൾക്ക് പകരം കയ്പുള്ള കായ്കനികളും കാറ്റാടിമരവും അല്പം ചില വാഗമരങ്ങളും മാത്രമുള്ള രണ്ട് തോട്ടങ്ങൾ അവർക്ക് പകരമായി നൽകി. ജീവിതത്തിൽ പ്രയോജനപ്പെടാത്ത രണ്ട് തോട്ടങ്ങൾ ആ നാട്ടുകാർക്ക്, സബഅ് നിവാസികൾക്ക് നൽകി എന്ന് സൂറത്തു സബഅിലെ 16-ാമത്തെ ആയത്തിൽ കാണാം. നമ്മുടെ നാട്ടിൽ ചുറ്റുപാട് നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ ഈ പാഠം? സബഅിന്റെ പാഠം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എന്നാൽ അവസാനം പറഞ്ഞെന്നറിയോ, ഇത്രയും വലിയ മഴവർഷം വന്നു, കൊടുങ്കാറ്റ് വന്നു, അവിടെയുള്ള അണക്കെട്ടുകൾ പൊട്ടിപ്പോയി, അവിടെയുള്ള വീടുകൾ അതിന് കീഴിലായി, ഒരുപാട് മരണങ്ങളുണ്ടായി, ഒരുപാട് കൃഷിനാശമുണ്ടായി. എന്നിട്ട് അള്ളാഹു അതേക്കുറിച്ച് പറയുന്നത് വായിക്കണം സൂറത്തു സബയിൽ. ذلك جزيناهم بما كفروا അവർ നിഷേധം കാണിച്ചതിന് പകരമായിട്ടാണ് നാം അത് നൽകിയത്. കൊടുന്ന ഷേദികൾക്കല്ലാതെ ഇത്തരം ജസാവുകൾ, ഇത്തരം പ്രതിഫലങ്ങൾ നമ്മൾ നൽകുമോ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. അതുകൊണ്ട് ഹൃദയം പൊട്ടി എനിക്കെന്ത് കുഴപ്പമുണ്ട്, മറ്റുള്ളവരെ കുറിച്ച് പിന്നീട് ചിന്തിക്കാം. നമുക്ക് വിഷമകരമായ അനുഭവങ്ങൾ വരാൻ ഞാൻ കാരണമാണോ? എന്റെ കുടുംബവും എന്റെ മക്കളും എന്റെ സുഹൃത്തുക്കളും എന്നോട് ഒരുമിച്ചുള്ളവരും കാരണമാണ്. നമ്മൾ പരസ്പരം ഉത്ബോധിപ്പിക്കേണ്ടതുണ്ട്, നമ്മൾ നന്നായി ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതം അടുത്ത സെക്കൻഡിൽ നശിച്ചു പോകുന്ന, വരാനിരിക്കുന്ന ഒരു മലയിടിച്ചിലിൽ നാളെ നമ്മുടെ മയ്യത്തെടുക്കാൻ വേണ്ടി മറ്റു നാട്ടുകാർ ഒരു പക്ഷേ വന്നേക്കാം, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതേപ്രകാരം തന്നെ ഒരു പ്രളയ, ഒരു മലവെള്ളപ്പാച്ചിൽ നമ്മൾ ഒഴുകിപ്പോയി എന്നും വന്നേക്കാം. നമ്മുടെ വീടുകൾ അതിന് താഴെയായിരിക്കാം. കാരണം നമുക്കിത് വരുമെന്ന് ഇന്ന് നമുക്ക് സംശയമില്ല. പണ്ടൊക്കെ വടക്കേ ഇന്ത്യയിൽ നിന്നും മറ്റും ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ സുരക്ഷിതരായിരിക്കും, നമ്മളതിന് നിസ്സാരമായി കാണും. വെള്ളപ്പൊക്കക്കാരെന്ന് ഒരു രണ്ടാം തരം പൌരന്മാരായി നമ്മൾ പലപ്പോഴും അവരെ ഗണിക്കാറുണ്ടായിരുന്നു. ഇന്ന് അവസ്ഥ മാറി. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരാണ് വെള്ളത്തിലുള്ളത്, കുടുംബങ്ങളാണ് വെള്ളത്തിലുള്ളത്. ഞാൻ ഈ സന്ദർഭത്തിൽ സലഫികൾ, മുഅ്മിനുകൾ, അഹ്ലു സുന്നത്തിന്റെ ആദർശം ഉൾക്കൊണ്ടവർ ചിന്തിക്കേണ്ട കാര്യം, ഒന്നാമത്തെ കാര്യം, കുഫറിൽ നിന്ന് പൂർണ്ണമായി മാറണം. നമുക്ക് വല്ല തകരാറും അള്ളാഹുവോട് നന്ദികേട് കാണിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. രണ്ടാമതായി, ഇതെല്ലാം യഥാർത്ഥത്തിൽ അനുഗ്രഹമാണ്. അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയാൽ ഇത് അനുഗ്രഹമായി മാറും. അള്ളാഹുവിന്റെ സന്തോഷ വാർത്തകൾ എത്രയുണ്ട്! ഇതിൽ വിഷമങ്ങൾ അനുഭവിച്ചാൽ, മുഅ്മിനായിരുന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാലിമുകൾക്ക് മാത്രമായി ഒരു പക്ഷേ ദുനിയാവിൽ പ്രയാസങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ മുഅ്മിനുകൾക്കത് താൽക്കാലിക പ്രയാസങ്ങൾ മാത്രമാണ്. ഒരു മുള്ളു തറച്ചാൽ പോലും അല്ലെന്തരും കൂലി തരും, പാപങ്ങൾ പുറത്തു തരും, സ്വർഗത്തിൽ പദവി ഉയർത്തിത്തരും. അതിനുള്ള മഹാഭാഗ്യം ഇതിനിടയിൽ വിഷമം അനുഭവിക്കുന്ന മുഴുവൻ മുഅ്മിനുകൾക്കും മുവഹ്ഹിദുകൾക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. കാരണം നമുക്ക് മഴ വർഷം യഥാർത്ഥത്തിൽ അനുഗ്രഹമാണ്. ഇത് യുഹശീക്കും പതിനൊന്നാമത്തെ ആയത്. നിങ്ങൾക്ക് ഒരു മയക്കം തന്നു. ബദർ യുദ്ധത്തിന്റെ സന്ദർഭത്തിലുണ്ടായിരുന്ന ഏറ്റവും തലേന്ന് രാത്രി ഒരു മയക്കം. ആ മയക്കത്തിൽ അവർക്ക് നല്ല ഉന്മേഷം കിട്ടി. ഉറങ്ങിയാൽ ഒരു ഉന്മേഷം ഉണ്ടാവുമല്ലോ. അവർക്കൊരു മയക്കം കൊടുത്തു. അവർക്ക് അന്ന് തലേന്ന് രാത്രി ആകാശത്തിന് ഒരു മഴ വർഷിച്ചു. ആ മഴയുടെ നനവിൽ അവരുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടു. അവർക്കൊരു ഉന്മേഷവും ഉണർവുമുണ്ടായി. ശൈത്താന്റെ മ്ലേച്ഛതയെല്ലാം അവരിൽ നിന്ന് നീക്കം ചെയ്തു. അവരുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു സ്ഥൈര്യം നൽകി. അവരുടെ കാൽപാദങ്ങളെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തി. ഒരു മഴ മുഖേന ബദർ യുദ്ധത്തിന്റെ വിജയത്തിന് കാരണമായി അള്ളാഹു ഒരു മഴ വർഷിച്ചത് സൂറത്തുൽ അൻഫാലിലെ പതിനൊന്നാമത്തെ ആയത്തിലാണ്. മഴ അനുഗ്രഹം തന്നെയാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. അതേ സമയത്ത് ഇത് ശിക്ഷയായി വരുന്നതിന് ഭയപ്പെടണം. ഇപ്പൊ ലൂത്തിന് ഇവിടെ ജനതയെക്കുറിച്ച് പറയുന്നിടത്ത് അവർക്ക് നാം ഒരു മഴ ചൊരിഞ്ഞു. താക്കീത് നൽകപ്പെട്ടവർക്കുള്ള മഴ അത് മോശമാണ്. താക്കീത് നൽകപ്പെട്ടവർക്കുള്ള മഴ അത് മോശമാണ്. ലൂത്ത് അലൈഹിസ്സലാമിന് ജനതയ്ക്ക് ലഭിച്ച മഴ എന്തായിരുന്നു? അത് മോശമായിരുന്നു. ബദർ ലഭിച്ച മഴ എന്തായിരുന്നു? അത് നേട്ടമായിരുന്നു. അപ്പൊ നേട്ടമുള്ള മഴയായിരിക്കണം നമുക്ക് ലഭിക്കേണ്ടത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി നമ്മിൽ നിന്ന് ഉണ്ടാകേണ്ടത് പ്രാർത്ഥനകളാണ്. മഴ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, ഈ മഴ ഞങ്ങൾക്ക് പ്രയോജനപ്രദമായ മഴയാക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ സയ്യിബൻ ഹനീഅൻ, മംഗളകരമായ, ഗുണം മാത്രം ചെയ്യുന്ന മഴയാക്കി മാറ്റണമേ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ കാറ്റ് വരുമ്പോഴും മഴ വരുമ്പോഴും നേരത്തെ പഠിപ്പിക്കപ്പെട്ടുള്ള പ്രാർത്ഥനകളുടെ കിതാബുകൾ എടുക്കുകയും പഠിക്കുകയും നടപ്പാക്കുകയും വേണം. ഈ കാറ്റിന്റെ നന്മ ഞങ്ങൾക്ക് തരണം. ഇത് മുഖേനയുണ്ടാകുന്ന നന്മകൾ ഞങ്ങൾക്ക് തരണം. ഇതിന്റെ ഷെറിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. ഇത് മുഖേനയുണ്ടാകുന്ന ഷെറിൽ നിന്ന് രക്ഷിക്കണം എന്നിങ്ങനെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ഫീഹാ എന്നിങ്ങനെ പ്രാർത്ഥിക്കണം. അത്തരം പ്രാർത്ഥനകൾ മനസ്സറിഞ്ഞ് നിർവഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നീട് ഇതിലുള്ള ഓരോ പാഠങ്ങളും നമ്മൾ ശരിക്കും ഉൾക്കൊള്ളണം. ومن آياته أنك ترى الأرض خاشعة فإذا أنزلنا عليها الماء اهتزت وربت إن الذي أحيا لمحيي الموتى إنه على كل شيء قدير അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, തെളിവുകളിൽ പെട്ടതാണ്. തെളിവ് എന്ന് പറയുമ്പോൾ അള്ളാഹുവെ മാത്രമേ ആരാധിക്കാവൂ എന്നതിന്റെ തെളിവിൽ പെട്ടതാണ്. പ്രാർത്ഥനകൾ അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂ എന്നതിന്റെ തെളിവിൽപ്പെട്ടതാണ്. ഇസ്ലാം ദീനിന്റെ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ നാം ജീവിക്കാൻ പാടുള്ളൂ എന്നതിന്റെ തെളിവുകളിൽപ്പെട്ടതാണ്. ഭൂമി അള്ളാഹുവിന് കീഴ്പ്പെട്ടു. അങ്ങനെ അള്ളാഹു അതിൽ മഴ ചൊരിഞ്ഞു. ആ മഴ വർഷിക്കപ്പെട്ടപ്പോൾ വരണ്ടുണങ്ങിയ ഭൂമി ഒന്ന് ചലിച്ചു. അതിൽ നിന്ന് വിത്തുകൾ പുറത്തേക്ക് മുളച്ച് പൊങ്ങി വന്നു. അത് മുഖേന ആ മൈറ്റത്തായ ഭൂമി അള്ളാഹു ജീവനുള്ളതാക്കി. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. സൂറത്തു ഫുസ്സിലത്ത് 39-ാമത്തെ ആയത്ത് വീണ്ടും കാണാം. ഫൻദുർ ഇലാ ആസാരി റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ അടയാളങ്ങളൊക്കെ നിങ്ങൾ നോക്കണം. കൈഫയുഹീൽ അർള ബൗദ മൗതിഹ, നിർജീവമായ ഭൂമിയെ എങ്ങനെയാണ് നാം ജീവൻ നൽകുന്നത്? വരണ്ടുണങ്ങിയ ഭൂമിയിൽ മഴ ചൊരിഞ്ഞ് അതിനെ കൃഷിയോഗ്യമാക്കി മാറ്റിയത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇന്നദാലികല മുഹയിൽ മൗത, തീർച്ചയായും അങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ. വരണ്ടുണങ്ങിയ ഭൂമി മഴ പെയ്ത് ചെടി മുളച്ചതുപോലെ നമ്മളൊക്കെ മരിച്ചുപോയാൽ നാളെ അള്ളാഹു എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരും. നമ്മുടെ ആദർശവും നമ്മുടെ ജീവിതവും അള്ളാഹു വിചാരണ നടത്താനും സ്വർഗമോ നരകമോ നമുക്ക് അനശ്വരമായി നിർണയിക്കാനും വേണ്ടി. ബഹു ആലാ കുല്ലി ശൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. സൂറത്തു റൂമിലെ 50-ാമത്തെ ആയത്ത്. ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കണം. മഴയെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട വിഷമങ്ങളെക്കുറിച്ചും ആലോചിക്കുന്ന സമയത്ത് തന്നെ നാളെ നമ്മൾ മരണപ്പെട്ടതിന് ശേഷം എഴുന്നേൽക്കും എന്നതിനെ കുറിച്ചുകൂടി ചിന്തിക്കണം എന്ന് ഖുർആൻ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ മുന്നോടിയായി അവൻ കാറ്റുകളെ അയക്കുന്നവന് അങ്ങനെ വരണ്ടു കിടക്കുന്ന നിർജീവമായി കിടക്കുന്ന ഒരു ഭൂമിയിലേക്ക് നാം മഴമേഘങ്ങളെ, ഭാരമേറിയ മഴമേഘങ്ങളെ ഇങ്ങനെ തള്ളിവിടും. നാം ആ ഭൂമിയിലേക്ക് മഴ ചൊരി, ആ മഴ മുഖേന എല്ലാ കനികളും അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കും. അങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുക. നിങ്ങൾ ചിന്തിക്കാൻ പോയി, അതാണ് പരലോക ഭവനം. ഖസ്ദിന്റെ അവസാന ഭാഗം അതാണ് പാരത്രിക ഭവനം, പരലോകം, സ്വർഗം. തഖ്വയുള്ളവർക്കാണ് നാം അത് ഒരുക്കിയത്. ഭൂമിയിൽ ഔന്നത്യമോ ജാടയോ കുഴപ്പമോ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാത്തവർക്ക്, ഭൂമിയിലെ ഔന്നത്യം ആഗ്രഹിക്കാത്തവർക്ക് ഇവിടെ വലിയ ആളുകളാകണം എന്നതല്ല നമ്മുടെ ചിന്ത. നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം, സ്വർഗത്തിലെത്തണം എന്ന് ചിന്തിക്കുന്നവർക്ക് മാത്രമായി നാം അതിനെ നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് സ്വർഗം നഷ്ടപ്പെടുമോ എന്നാലോചിക്കണം, സ്വർഗത്തിലെത്താനുള്ള വഴികൾ പഠിക്കണം എന്നുള്ളതാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമാണ് അല്ലേ? അതിന് പ്രത്യേകിച്ചൊരു ഗന്ധമില്ല, പ്രത്യേകിച്ചൊരു വർണ്ണമില്ല, പ്രത്യേകിച്ചൊരു രുചിയില്ല. നിങ്ങൾ എടുത്തു നോക്കൂ, പക്ഷേ വെള്ളത്തിനേക്കാൾ വിലയേറിയ വേറെ വല്ലതും. നമ്മൾ കഴിക്കുന്ന പഴങ്ങളൊക്കെ വ്യത്യസ്തമായ മനോഹരമായ നിറങ്ങളുള്ളതാണ്, നല്ല നല്ല രുചികളുള്ളതാണ്. എന്നാൽ ആ രുചികരമായ കഴികളെക്കാളും പഴങ്ങളെക്കാളും പച്ചക്കറികളെക്കാളും എല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് വെള്ളമാണ്. അങ്ങനെയുള്ള ഒരു പാനീയം നമ്മുടെ പരലോകത്തെ പോലും നിർണയിക്കുന്നു എന്നുള്ളതാണ് അല്ലേ? രാത്രി മഴ പെയ്തപ്പോൾ പിറ്റേന്ന് സുബൈക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വിഭാഗം ഇന്ന് പുലർന്നപ്പോൾ കാഫറായി, ഒരു വിഭാഗം മുഅ്മിനായി. അര കാഫറായത് മഴ വർഷിച്ച സമയത്ത് മുത്തർന്ന ബിനൌ ഇക്കദാബ കദ ഇന്നാലിന്ന നക്ഷത്ര രാശികൾ മുഖേനയാണ് ഞങ്ങൾക്ക് മഴ കിട്ടിയത്, ഞാറ്റുവേലകൾ നിമിത്തമാണ് ഞങ്ങൾക്ക് മഴ കിട്ടിയത് എന്ന് പറഞ്ഞവർ കാഫറായി. മഴ കിട്ടുമെന്നാണ് ഞങ്ങൾ മമ്പറത്ത് പോയി കൊടിയെടുത്തിട്ട് മഴ കിട്ടിയെന്ന് പറഞ്ഞവൻ കാഫറായി. അവൻ ഇസ്ലാമിൽ നിന്ന് ആ കാരണം കൊണ്ട് പുറത്തുപോയി. നേരെ മറിച്ച് മുത്തർന്ന ബിഫളില്ലാഹി വബിറഹ്മതി, അല്ലാഹുവിന്റെ ഫളില് കൊണ്ടും ബിഫളില്ലാഹി വറഹ്മതിഹി അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടും ഞങ്ങൾക്ക് മഴ കിട്ടി എന്ന് പറഞ്ഞവൻ മുഅ്മിനായി. ഒരു മഴ പെയ്യുമ്പോൾ നമ്മുടെ ഈമാനിനെ ബാധിക്കുന്ന വിഷയമാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം രാത്രി മഴ പെയ്തപ്പോൾ സുബഹിക്ക് തിരിഞ്ഞിരുന്ന് പറഞ്ഞു, ചില ആളുകൾ നേരം പുലർന്നപ്പോൾ കാഫറാണ്, ചില ആളുകൾ മുഅ്മിനാണ്. ആരാണ് കാഫറായത്? മഴയെ അല്ലാഹുവിലേക്ക് ചേർക്കാത്തവർ, ഔലിയാക്കളിലേക്കും മക്ബറകളിലേക്കും നക്ഷത്രങ്ങളിലേക്കും ആ മഴയെ അനുഗ്രഹത്തെ ചേർത്തവർ കാഫറായി. അവരെന്റെ അനുഗ്രഹത്തെ നിഷേധിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ നിഷേധിച്ചവരാണ് അവർ. നമ്മളെന്താ പറയേണ്ടത്? മുത്തർന്ന ബിഫളില്ലാഹി വറഹ്മതി, അള്ളാഹുവിന്റെ ഫളില് കൊണ്ടും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും. ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ ഈമാനാണ് പരിശോധിക്കേണ്ടത്. തൗഹീദും ശിർക്കും അത് നന്നായി വേർതിരിയണം. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അതിനുള്ള മഹാഭാഗ്യം നമുക്കും. പക്ഷേ ഇനിയുള്ള കാലങ്ങളിൽ ശരിയായ ആദർശവും ശരിയായ അഖീദയും പഠിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു പോകുന്നതിനെ കുറിച്ച് ഒരു ഭയമുണ്ടാകണം. കാരണം എന്താണ്? ഖിയാമത്ത് നാളിന് ഒരുപാട് അടയാളങ്ങളുണ്ട്. ഇത്തരം അവസ്ഥകളെല്ലാം അതിൽപ്പെട്ടതാണ്. ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഇടയിൽ നമുക്ക് ശരിയായ ദിശയിലേക്ക് വഴി കാണിക്കുന്ന ഉന്നതരായ ആലിമുകൾ, പണ്ഡിതന്മാർ, അവർ നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോകുന്നു എന്നുള്ളത് അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. അള്ളാഹു ഒരു നാട്ടിൽ നിന്ന് അറിവിനെ എടുത്തു കളയുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ മറപ്പിച്ചുകൊണ്ടല്ല, നേരെ മറിച്ച് നമ്മെ ശരിയായ ദിശയിലേക്ക് മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്ന ഖുർആനും സുന്നത്തും ശരിയായ രൂപത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഖുർആനിന്റെയും സുന്നത്തിന്റെയും ശരിയായ വ്യാഖ്യാതാക്കളായ സലഫ് അഥവാ സ്വഹാബികളും താബിഈകളും, അവരേതൊരു ദിശയിലൂടെയാണോ നയിച്ചത്, നീങ്ങിയത്, സഞ്ചരിച്ചത്, ജീവിതം നയിച്ചത്, അതേ വഴിയിലൂടെ നമ്മളും സഞ്ചരിക്കേണ്ടതുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഉലമാക്കൾ ഓരോരുത്തരായി നമ്മിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ബഹുമാനിനായ നമ്മുടെ ഉസ്താദ് സക്കരിയ മൗലവി, അദ്ദേഹത്തെ പോലുള്ള ആളുകൾ നമുക്കുള്ള വിഷമം എന്താണ്? നമുക്ക് ഏറ്റവും ശരിയായ ദിശയിലൂടെ അറിവ് നൽകിക്കൊണ്ടിരിക്കുന്ന ഓരോ പണ്ഡിതന്മാർ ഇങ്ങനെ ഇങ്ങനെ പോയാൽ
അത് ലോകാവസാനത്തിന്റെ അടയാളവുമാണ്.
ഇൽമെന്ന് പറഞ്ഞാൽ അത് നുബുവ്വത്തിന്റെ വിരാസത്താണ്, അതായത് നബിത്വത്തിന്റെ അനന്തരമാണ്, നബിമാരുടെ അനന്തരമാണ് ഉലമാക്കൾക്ക് ലഭിച്ചിരിക്കുന്നത്. എന്താണ് ആലിമുകൾ? നബിമാരിൽ നിന്ന് അനന്തരമെടുത്തത് അറിവാണ്. അപ്പോൾ അറിവുള്ളവർ ഇല്ലാതായി പോവുക എന്ന് പറഞ്ഞാൽ നുബുവ്വത്തിന്റെ അടയാളങ്ങൾ ഇല്ലാതായി പോവുക എന്നുള്ളതാണ്. അള്ളാഹു അത്തരം അനുഭവങ്ങൾ മുഖേന ഉണ്ടാകുന്ന നഷ്ടങ്ങൾ നമുക്ക് പരിഹരിച്ചു തരുമാറാകട്ടെ. അറിവില്ലാത്തതുകൊണ്ട് നാശത്തിലൂടെയും പിഴച്ച വിശ്വാസത്തിലൂടെയും ജീവിതം നയിക്കുക വഴി ദുനിയാവിൽ അള്ളാഹു നൽകിയേക്കാവുന്ന ദുരന്തങ്ങളിൽ നിന്നും അവന്റെ കഠിനമായ ശിക്ഷയിൽ നിന്നും നമ്മുടെ ഈമാനും തൗഹീദും കാരണമായി അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും മോചനം നൽകുമാറാകട്ടെ. പാഠം ഉൾക്കൊണ്ട് ശരിയായ ദിശയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നാം ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أوصيكم ثانيا وإياي بتقوى الله ربنا സൂക്ഷിച്ചു കൊണ്ട് ജീവിതം ശുദ്ധീകരിക്കണം എന്ന് ഒരിക്കൽ കൂടി എന്നോട് നിങ്ങളോടും ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു നൽകുന്ന ചെറുതും വലുതുമായ പാഠങ്ങൾ അത് ഉൾക്കൊണ്ട് ദീനിലേക്ക് കൂടുതൽ അടുക്കുകയും അല്ലാഹുവിലേക്ക് കൂടുതൽ മടങ്ങുകയും ചെയ്തില്ല എങ്കിൽ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ അത് എല്ലാവരുടെയും എന്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടായിരിക്കണം. അലം തറ ഇലല്ലദീന ബദ്ദലു നിഅമത്തല്ലാഹി കുഫ്ര, അല്ലാഹു നൽകിയ നിഅമത്തിനെ കുഫറാക്കി മാറ്റിയവരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹു നിഅമത്ത് കൊടുത്തു, നന്ദി കാണിക്കുന്നതിന് പകരം നന്ദി കേട് കാണിച്ചു. ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു, അവരെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വഅഹല്ലു ഖൗമഹും ദാറൽ ബവാ, നാശത്തിന്റെ ഭവനം അവരുടെ ആ ജനതയിലേക്കാണ് വന്നിറങ്ങി. അവർ വന്നിറങ്ങിയത് നാശത്തിന്റെ ഭവനവുമായിട്ടാണ്, അവർക്ക് നാശമുണ്ടായി. ആ കൂട്ടത്തിൽ ഒരിക്കലും നമ്മൾ പെടാൻ പാടില്ല. അള്ളാഹുവിന്റെ നാശം വന്നിറങ്ങുന്ന ദാറുൽ ബവാറിനെ സ്വീകരിക്കേണ്ട ഒരു ഘട്ടം നമുക്ക് ഒരിക്കലും വരരുത്. വമാ നുർസിലു ബിൽ ആയാത്തി ഇല്ലാ തഹ്രീഫ, ഭയപ്പെടുത്താനല്ലാതെ നാം ദൃഷ്ടാന്തങ്ങൾ അയക്കുകയില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ പലതും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ്. ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു നൽകുന്നത് ഭയപ്പെടുത്താനാണ്, തഹ്രീഫ് തഹ്വീഫായി ഭയപ്പെടുത്താനല്ലാതെ നാം ദൃഷ്ടാന്തങ്ങൾ അയക്കാറില്ല. സൂറത്തുൽ ഇസ്രായിൽ 59-ാമത്തെ ആയത്ത്, ഫകുല്ലൻ അഖദ്നാ ബിദംബി, അവന്റെ പാപം കാരണമായി എല്ലാവരെയും നാം പിടികൂടി. ഒരുപാട് സമൂഹത്തെ ശിക്ഷിച്ച കഥ പറഞ്ഞുള്ള പറയാണ്, എല്ലാവരെയും നമ്മൾ ശിക്ഷിച്ചത് എന്തിനാണെന്നറിയാമോ? അവരുടെ തിന്മ കാരണമായി, ശിർക്ക് കാരണം, കുഫർ കാരണം, ബിദ്അത്തുകൾ കാരണം. അതുകൊണ്ട് അത്തരം സന്ദർഭത്തിൽ നിന്ന് നന്നായി വിടണം. മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ശ്രദ്ധിക്കുന്നു, ഹറാമുകൾ ഒഴിവാക്കുന്നു, തൗഹീദിൽ ജീവിക്കുന്നു, തൗഹീദ് പ്രചരിപ്പിക്കുന്നു, അതിന്റെ പേരിൽ നമ്മൾ ത്യാഗം സഹിക്കുന്നു. അങ്ങനെയൊക്കെയാണ് എങ്കിൽ പോലും അത്തരം ആളുകൾ അള്ളാഹു ഇത്തരം വിഷമതകൾ തരുമ്പോൾ ക്ഷമ പാലിക്കണം. കാരണം എന്താവ ബശ്ശിരി സ്വാബിരി അല്ലെ? അള്ളാഹു പട്ടിണി കൊണ്ടും നാശം കൊണ്ടും വിശപ്പ് കൊണ്ടും ഒക്കെ നമ്മളെ പരീക്ഷിക്കുമ്പോൾ ക്ഷമിക്കുന്നവർക്കാണ് സന്തോഷ വർത്തമാനം. അവരുടെ പ്രത്യേകത എന്താണ്? അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തു ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, മുസീബത്തുകൾ വന്ന് ഭവിക്കുമ്പോൾ അവർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയും. ഉലൈക അലൈഹിം സലവാത്തു മിർ റബ്ബിഹിം വ റഹ്മ, അവർക്ക് അവരുടെ റബ്ബിൽ നിന്നുള്ള അനുഗ്രഹങ്ങളുണ്ട്, കാരുണ്യമുണ്ട്. ഉലൈകഹുൽ മുഹ്തദൂൻ, അവർ സന്മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ്. സൂറത്തുൽ ബഖറയിലെ 157-ാമത്തെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന ബരീഉ മിന സ്വാലിഖത്തി വൽ ഹാലിഖത്തി വശാഖ, ഞാൻ വിപത്തുകൾ ഉണ്ടാകുമ്പോൾ മുറവിളി കൂട്ടുകയും വിപത്തുകളുടെ അടയാളമായി തലമുണ്ടനം ചെയ്യുകയും അതേപ്രകാരം തന്നെ വസ്ത്രം പിന്നിക്കേറുകയും ചെയ്യുന്നവരിൽ നിന്ന് ഒഴിവാണ്. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ മറക്കരുത്, കാലത്തെ കുറ്റം പറയരുത്. ലാ തസ്ബു ദഹർ, കാലത്തെ കുറ്റം പറയരുത്. എന്തൊരു മഴ എന്തൊരു കാറ്റ് പറയാൻ പാടില്ല, ഒരിക്കലും കാലത്തെ പഴിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? നേരെ മറിച്ച് അനദ്ദേഹർ, ഞാനാണ് കാലം, കാലത്ത് നിയന്ത്രിക്കുന്ന അല്ലാഹു. അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ മഴ തരും. ഖദ്ദർ അല്ലാ വമാ ഷാഅ ഫഅൽ, അല്ല കണക്കാക്കി അവൻ ഉദ്ദേശിച്ച് അവൻ പ്രവർത്തിച്ചു. അപ്പൊ അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് അനുഗ്രഹങ്ങൾ തരും. അവൻ അതിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം തന്നാൽ മുഅ്മിനുകൾക്ക് അത് ഗുണമേയുള്ളൂ, ഒരു ദോഷവും നമുക്കില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹു പറഞ്ഞ രൂപത്തിൽ അവനോട് പ്രയാസങ്ങളിൽ ഭരമേൽപ്പിക്കണം. ഒരിക്കലും ജാറങ്ങളിലേക്ക് പോകരുത്, ചെറുക്കന്റെ വഴികളിലേക്ക് സഞ്ചരിക്കരുത്, ഉറുക്കുനൂലുകളുമായി നടക്കരുത്, തിന്മയുടെ രീതി പാടില്ല. അതേപോലെ ജാഹിലിയ കാലഘട്ടത്തിലെ പിന്നെ രോഷപ്രകടനങ്ങളോ ദുഃഖപ്രകടനങ്ങളോ ഉണ്ടാകാൻ പാടില്ല. അവരെന്ത് ചെയ്യും? അവർ വിഷമങ്ങൾ വന്ന തലമുണ്ടനം ചെയ്യുന്ന തലമുട്ടടി
അതേപ്രകാരം തന്നെ അവര് നെഞ്ചത്തടിച്ച് കയറി കുപ്പായം കയറി പാടില്ല. ലൈസ മിന്നാ മൻ ളറബൽ ഖുദൂദ് ഔ ശക്കൽ ജുയൂബ് ഔ ദഅ ബിദഅവൽ ജാഹിലിയ. കവിളത്തടിക്കുകയും നെഞ്ചത്തടിക്കുകയും ജാഹിലിയ മുറവിളികൾ കുത്തുകയും ചെയ്യുന്നവർ നമ്മിൽപ്പെട്ടവരല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഷിയാക്കളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് നെഞ്ചത്തടിക്കലും മറ്റൊന്നും ഇസ്ലാമിലുള്ളതല്ല കവിളത്തരിക്കലും. അപ്പം മോശമായ വാക്കുകളൊന്നും നമ്മുടെ ജീവിതത്തിൽ വരരുത്. ഇതിനിടയിൽ അള്ളാഹുവിനെ പഴി പറയുന്നവർ, ദീനിനെ തന്നെ പഴി പറയുന്നവർ ഈ കൂട്ടത്തിൽ കണ്ടോ? ഇപ്പോൾ നമുക്കിവിടെ താങ്ങായത്, അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചത്, അവിടെ അത്രയത്ര വീടുകൾ ഉണ്ടാക്കിയത്, അവിടെ എല്ലാ ശുദ്ധീകരണ പ്രവർത്തനങ്ങളും നടത്തിയത് മതമാണോ 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 എന്ന് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഉത്തരം മതമാണ് എന്ന് തന്നെയാണ്. ദീനാണ് നമ്മളെ എല്ലാ നന്മയിലേക്കും പ്രേരിപ്പിക്കുന്ന നമ്മുടെ ദീനാണ്. നമ്മൾ പാപങ്ങളെ വിഷമത അനുഭവിക്കുന്ന എത്രയോ ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ സഹായം എത്തേണ്ടവർ. ഒരിക്കലും അള്ളാന്റെ മാർഗത്തിൽ സദഖ കൊടുത്താൽ സദഖ ഒരിക്കലും ധനത്തിൽ കുറവ് വരുത്തുകയില്ല, നഷ്ടം വരുത്തുകയില്ല. നമുക്കറിയാം തബൂക്ക് വളരെ ക്ലേശകരമായ നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ സമ്പത്തില്ലാത്തൊരു സമയത്ത് അന്നാണ് അബൂബക്കർ സിദ്ദീഖ് സ്വത്ത് മുഴുവൻ എഴുതി അതിലേക്ക് കൊടുത്തത്. ഉമറുള്ളാഹിന് പകുതി നമുക്കറിയാം. ഉസ്മാൻ വെപ്പാറുള്ള വലിയൊരു അളവ് കൊണ്ടുവന്നത്. അങ്ങനെ എല്ലാവരും കൊണ്ടുവരുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് മകൾ അസ്മ റളിയല്ലാഹു അൻഹ ഒരു ചെറിയ സഞ്ചിയുമായിട്ട് വന്നു. അവരുടെ ആഭരണങ്ങളും കുറച്ച് പണമൊക്കെ അവരത് നബിക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ എണ്ണി കൊടുക്കണം, എത്ര ഉണ്ട് നോക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. തബൂക്ക് യുദ്ധത്തിൽ സദഖ കൊടുക്കുന്ന സമയത്ത് നബി പറഞ്ഞു അവരോടൊരു വാക്ക്, അൻഫിഖി വലാ തുഹ്സി ഫയുഹ്സില്ലാഹു യൗമൽ ഖിയാമ വലാ തൂകി ഫയൂകില്ലാഹു യൗമൽ ഖിയാമ. അസ്മ, നീ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ കണക്ക് നോക്കാതെ ചെലവഴിക്കുക. കണക്ക് നോക്കിയാൽ കൂലി തരുമ്പോ അള്ളയും കണക്ക് നോക്കും, ഇത്രയാണല്ലോ ചെയ്ത പത്ര കൂലി. അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കും, പിശുക്കിയാൽ പ്രതിഫലം തരുമ്പോ അള്ള പിശുക്കും. നീ കെട്ടിവെക്കരുത്, കൂലി തരുമ്പോ അള്ള കെട്ടിവെക്കും. അതുകൊണ്ട് നീ ചില സന്ദർഭങ്ങളിൽ വാരിക്കോരി തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്, നൽകേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അർഹതയുള്ളവരെ കണ്ടെത്തി നമ്മുടെ സദഖകൾ ധാരാളമായി നൽകപ്പെടേണ്ട ഒരു സന്ദർഭമാണ്. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ, ഏത് അവസ്ഥയിലും അല്ലാഹുവിന് സ്തുതി എന്ന് മാത്രമേ ഒരു മുഅ്മിൻ പറയൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കുറിച്ച് അബൂദാവൂദിന്റെ സുനനിലും ഇബ്നു ഹിബ്ബാന്റെ സ്വഹീഹിലും ഒക്കെ വന്നിട്ടുള്ള ഹദീസിൽ കാണാം. ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉൾപ്പെടുത്തിയത്, ഇദാ റഅ മാ യുഹിബ്ബു അൽഹംദുലില്ലാഹി അല്ലദി ബിനിഅമതിഹി തത്തിമു സാലിഹാ. നല്ല കാര്യങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ പറയും, അനുഗ്രഹങ്ങൾ നൽകി അല്ലാഹുവിന്റെ സ്തുതി എന്ന് പറയും. വൈദാ മാ യക്റഹ്, വിഷമമുള്ള കാര്യം കാണുമ്പോൾ, ദുരിതങ്ങൾ കാണുമ്പോൾ അവൻ എന്ത് പറയും? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അപ്പോഴും അൽഹംദുലില്ലാഹി. ഇങ്ങനെ അൽഹംദുലില്ലാ എന്ന് പറയാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയം എന്ത് ചെയ്യണം? ഈമാനുള്ളതാകണം. കിട്ടിയ ജനത്തിലൊക്കെ ദീനിനെ തള്ളിപ്പറയാൻ ഇപ്പൊ ദീന് പറയേണ്ട സമയമാണ്. ഇത് ദീനാണോ, മതങ്ങളാണോ ഇവിടെ പരിഹാരമുണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകൾ ലോകത്തുണ്ടാവും. അവർ ദീന് പഠിക്കാത്തവരാണ്. നമ്മൾ അവർക്ക് ദീന് പഠിപ്പിക്കേണ്ടവരാണ്. ഖുൽ സീറൂ ഫിൽ അർദ്, പറയുക നബിയെ, ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം. ഫൻദുറു, എന്നിട്ട് നിങ്ങൾ പഠിക്കണം, നോക്കി മനസ്സിലാക്കണം. കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബിൽ, മുമ്പുള്ളവരുടെ മോശമായ പര്യവസാനം എന്തുകൊണ്ടായിരുന്നു? ഒരുപാട് ജനത പ്രളയങ്ങളിൽ നശിച്ചവർ, ഭൂചലനങ്ങളിൽ നശിച്ചവർ, വരൾച്ചയിൽ നശിച്ചവർ, ചരൽ വർഷങ്ങളിൽ നശിച്ചവർ, പല രൂപത്തിൽ കൊടുങ്കാറ്റിൽ നശിച്ചവർ, ഇങ്ങനെ നശിപ്പിക്കപ്പെട്ട ഒരുപാട് ജനതയുടെ ചരിത്രമുണ്ട്. നിങ്ങൾ പഠിക്കണം സൂറത്ത് റൂമിലെ 41-ാമത്തെ ആയത്ത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? കാന അക്സറുഹും മുശ്രിക്കീൻ, അവരിൽ ഭൂരിപക്ഷവും ശിർക്ക് ചെയ്യുന്നവരായിരുന്നു. ഒരു ജനതയിലെ ഭൂരിപക്ഷം ശിർക്ക് ചെയ്യുന്ന അവസ്ഥയിലല്ലാതെ ഒരു നാടിനെയും അല്ലാഹു നശിപ്പിക്കുകയില്ല. അതുകൊണ്ട് നാശങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അവിടെ മണ്ണടിച്ചിട്ടാണ്, ഇവിടെ പാറ വെട്ടിയിട്ടാണ്, അവിടെ മരം മുറിച്ചിട്ടാണ്, അതൊക്കെ സമാധാനത്തിന് കൊള്ളാം. ഒരു നാട് നശിക്കുമ്പോൾ ഒരിക്കലും അത് ഒന്നാമത്തെ കാരണമല്ല. ഖുർആൻ പറയുന്നു, കാന അക്സറുഹും മുശ്രിക്കീൻ, അവരിൽ ഭൂരിപക്ഷവും ശിർക്ക് ചെയ്യുന്നവരായിരുന്നു. അതുകൊണ്ട് ഇത്തരം ദുരന്തങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഈ ഉമ്മത്തിലേക്ക് ഏറ്റവും പ്രധാനമായി നമുക്ക് സംഭാവന ചെയ്യാനുള്ളത് അള്ളാഹുവിലേക്ക് മടങ്ങണം, അവന്റെ മുന്നിൽ വിനയപ്പെടണം, അവനോട് മാത്രം പ്രാർത്ഥിക്കണം, അവനെ മാത്രം ആരാധിക്കണം. അർഹതയില്ലാതെ ആരാധിക്കപ്പെടുന്നവർ അതെല്ലാം നമ്മൾ വർദ്ധിക്കണം. മയ്യത്തുകൾ പൂജിക്കപ്പെടാൻ പാടില്ല, കല്ലുകൾ ആരാധിക്കപ്പെടാൻ പാടില്ല, വിഗ്രഹങ്ങളുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. എല്ലാ നേർച്ചകളും നമ്മുടെ നിസ്കാരവും ഭരമേൽപ്പിക്കലും അഭൗതികമായ സ്നേഹവും അഭൗതികമായ പ്രതീക്ഷയും അഭൗതികമായ ഭയവും അത് അള്ളാഹുവിൽ മാത്രം അർപ്പിക്കണം. കൈ ഒരവസ്ഥ മറക്കുകയും അള്ളാഹുവിന് പകരം സൃഷ്ടികളിലേക്ക് മടങ്ങുകയും ചെയ്യുന്ന ഒരു ജനത ഭൂരിപക്ഷമായപ്പോഴാണ് ലോകത്ത് നാശങ്ങൾ ഉണ്ടായത്. നിങ്ങൾ ചിന്തിക്കണം, പഠിക്കണം. സൂറത്തു റൂം, ഖുൽ സീറൂ ഫിൽ അർദ് ഫൻദുറൂ കൈഫ കാന ആഖിബത്തുല്ലദീന മിൻ ഖബിൽ കാന അക്സറുഹും മുശ്രിക്കീൻ. അതുകൊണ്ട് ശിർക്കിനിടയിൽ തൗഹീദിന്റെ വെളിച്ചം കൊണ്ടുവരിക എന്നുള്ളതാണ് ഒന്നാമത്തെ ദുരിതാശ്വാസ പ്രവർത്തനം. അള്ളാഹു അതിനുള്ള ബോധവും തന്റേടവും ധീരതയും നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന, നമ്മുടെ പ്രിയപ്പെട്ടവർ അനുഭവിക്കേണ്ടി വരുന്ന ഈ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു പൂർണ്ണമായ ആശ്വാസവും തുറവിയും നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട് പിരിഞ്ഞുപോയ പ്രിയപ്പെട്ട മുവഹിദുകൾക്ക് അള്ളാഹു മർഹമത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യട്ടെ. രോഗികൾക്ക് അള്ളാഹു ശമനം നൽകുമാറാകട്ടെ. നമ്മുടെ രക്ഷിതാക്കൾ, ഉമ്മമാർ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ എല്ലാം ഹജ്ജ് പൂർത്തീകരിച്ച് അൽഹംദുലില്ലാഹ് അവർ മടങ്ങിക്കൊണ്ടിരിക്കുന്നു, അതിനുവേണ്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ ഹജ്ജ് അള്ളാഹു പുണ്യപൂർണമായ രൂപത്തിൽ അവരിൽ നിന്ന് സ്വീകരിക്കട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. اللهم يا مصرف القلوب صرف قلوبنا على إطاعتك. اللهم اشف مرضانا وارحم موتانا. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا مرضا إلا شفيته ولا دينا إلا قضيته ولا حاجة من هوائج الدنيا والآخرة إلا قضيتها يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. Amen.